السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. عالم الغيب فلا يظهر على غيبه أحدا إلا من اطلع من رسول فإنه من بين يديه ومن خلفه رصدا. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ശബ്ദം ശ്രവിക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി കാത്ത് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങൾ കൊണ്ടും വാരിദായ ദിക്റുകൾ കൊണ്ടും, അതായത് ഹദീസുകളിൽ വന്ന ദിക്റുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട് മന്ത്രിക്കൽ അനുവദനീയമാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ വിശദീകരിക്കുകയും അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തത്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ കൊണ്ട് മന്ത്രിക്കാൻ അനുവദിച്ച ഇസ്ലാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിലക്ക് വാരിദായ ദിക്റുകളെ കൊണ്ട് മന്ത്രിക്കാൻ അനുവദിച്ച ഇസ്ലാം, ആത്മീയതയുടെ പേരിലുള്ള സർവ ചൂഷണങ്ങളെയും അതിശക്തമായി എതിർത്തിരിക്കുകയാണ്. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത മനുഷ്യരുടെ ഈമാനിനെയും സമ്പത്തിനെയും ചൂഷണം ചെയ്യുന്ന ആത്മീയതയുടെ പേരിലുള്ള സർവ ചൂഷണങ്ങളെയും വളരെ ശക്തമായ ഭാഷയിലാണ് ഇസ്ലാം എതിർത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയത കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആത്മീയ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും ആലോചിക്കുന്നത്
മതം ഉപയോഗിച്ച് എങ്ങനെ സമ്പാദിക്കാം എന്നാണ്. മതം ഉപയോഗിച്ച് സമ്പാദിക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇന്ന് മതപുരോഹിതന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. മനുഷ്യൻ ഏറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ശാസ്ത്രവും ടെക്നോളജിയും വാനോളം വളർന്നിട്ടും അന്ധവിശ്വാസങ്ങൾക്കോ അത്യാചാരങ്ങൾക്കോ യാതൊരു പഞ്ഞവുമില്ല ഇന്ന്. എല്ലാ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളും ശാസ്ത്ര പുരോഗതി കൈവരിച്ച മനുഷ്യന്റെ കയ്യിലുണ്ട്. ആത്മീയ ചൂഷണങ്ങൾക്ക് വലിയ വിളനിലമാണ്, വലിയ മാർക്കറ്റാണ് സാക്ഷര കേരളം. വിവരമില്ലാത്ത ആളുകൾ മാത്രമല്ല ഇത്തരം ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്, മറിച്ച് ഭൗതിക വിദ്യാഭ്യാസം നേടിയ ബിരുദധാരികളായ ആളുകൾ ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നു എന്നത് വളരെ സങ്കടകരമാണ്. മാത്രമല്ല വിശ്വാസികൾക്ക് അത് നൽകുന്ന ഏറ്റവും വലിയ പാഠം, ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട്, കേവലം ഭൗതികമായ വിദ്യ കൊണ്ട് മാത്രം ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താനാകില്ല എന്ന പരമപ്രധാനമായ ഒരു സന്ദേശവും കൂടെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തു വേണം, ഭൗതിക ബിരുദങ്ങൾ നേടുന്നതോടൊപ്പം ശരിയായ ആത്മീയതയെ സംബന്ധിച്ചുള്ള വിവരം, ശരിയായ മതത്തെ സംബന്ധിച്ചുള്ള വിവരം ജനങ്ങൾക്ക് കൈമാറുക തന്നെ വേണം. ശരിയായ നിലക്ക് മതത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഓരോ വീടുകളിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്ന മഹത്തായ സദുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിസ്ഡം എന്ന മഹത്തായ പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് നമ്മുടെ സഹോദരന്മാരറിയണം. വീടുകളിലേക്ക് ഇസ്ലാമിന്റെ ദൂതുമായി കടന്നു ചെല്ലുകയാണ് നമ്മുടെ പ്രവർത്തകന്മാർ. ശരിയായ ആത്മീയ വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുക സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തി സൃഷ്ടാവായ റബ്ബിങ്കലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മതമാണ് അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം. സൃഷ്ടികൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ കൈമടക്കിന്റെ ആവശ്യമില്ല, കൈക്കൂലിയുടെ ആവശ്യമില്ല, പ്രസാദം വേണ്ട, അതല്ലെങ്കിൽ മറ്റുള്ള ചടങ്ങുകൾ ആവശ്യമില്ല. മറിച്ച് സൃഷ്ടാവായ നാഥൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഏതൊരു മനുഷ്യനും തന്റെ റബ്ബിങ്കലേക്ക് അടുക്കാൻ സാധിക്കുമെന്ന സുന്ദരമായ സന്ദേശമാണ് ലോകത്തോട് ഇസ്ലാം വിളിച്ചു പറയുന്നത്. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ പുരോഹിതനെന്നോ പാപപ്പെട്ടവനെന്നോ ദുർബലനെന്നോ ഭരണാധികാരിയെന്നോ ഭരണീയനെന്നോ വ്യത്യാസമില്ല. ആർക്കും ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി മാറാം, അവൻ അള്ളാഹു കൽപ്പിച്ച കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ. മനുഷ്യനെ അവന്റെ സഖാവിലേക്ക് അടുപ്പിക്കാൻ ഇനി മീഡിയേറ്റർമാരെ ആവശ്യമില്ല, മധ്യവർത്തികളെ ആവശ്യമില്ല, മന്ത്രവാദികളെ ആവശ്യമില്ല, സ്വാമിമാരെ ആവശ്യമില്ല. അതല്ലെങ്കിൽ ആ നിലക്ക് മതത്തിന്റെ, അള്ളാഹുവിന്റെയും മതത്തിന്റെയും ഇടയിൽ മധ്യവർത്തികളായി, അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യവർത്തികളായി ചമയുന്ന ഈ നിലക്കുള്ള ചൂഷകന്മാരുടെ ഒത്താശയോ ഓശാനയോ വേണ്ടതില്ല. അവരുടെ ഓശാനമില്ലാതെ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാം. നോക്കൂ, നിങ്ങൾ അല്ല പറയുന്നു ഈ ലോകത്തിന്റെ നാഥനായ റബ്ബ്. ആ റബ്ബിങ്കലേക്ക് അടുപ്പിക്കാൻ ഇനി എന്തിന് ഒരു മധ്യവർത്തി ആവശ്യം? ആ റബ്ബ് അവന്റെ പടപ്പുകളോട്, അടിമകളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫിലെ ഒരു വചനം സഹോദരങ്ങളെ വല്ലാതെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ്. അല്ലാഹു പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖനൽ ഇൻസാന, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു, നാം അറിയുന്നു, നാം മനസ്സിലാക്കുന്നു. മാതു വസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് അവനോട് മന്ത്രിക്കുന്നതെന്തോ, ആ മനസ്സ് മന്ത്രിക്കുന്ന മനസ്സിന്റെ മന്ത്രം പോലും അറിയാൻ കഴിവുള്ളവനാണ് ഞാൻ. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന അവന്റെ കണ്ഠനാടിയാണല്ലോ, ജീവനാടിയായ പരമപ്രധാനമായ നാടി. ആ നാടിയേക്കാൾ മനുഷ്യനോട് ഏറ്റവും അടുത്തവനാണ് ഞാൻ എന്ന് മനുഷ്യനെ പടച്ച റബ്ബദാ അവന്റെ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള നാഥൻ നോക്കൂ നിങ്ങൾ. അപ്പോൾ ചൂഷണങ്ങൾക്ക് അറുതി വരുത്തുകയാണ് ഇസ്ലാം നൽകുന്ന ഇസ്ലാം ഈ നിലക്കുള്ള സർവ ചൂഷണങ്ങളെയും തടയുകയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം ഈ സുന്ദരമായ മതം ഉപയോഗിച്ചു തന്നെ ചൂഷണം ചെയ്യാനാണ് പുരോഹിതന്മാര് ശ്രമിക്കുന്നത്. പലപ്പോഴും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെ, മനുഷ്യന് മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ, ശാരീരികമായ രോഗങ്ങളും അസ്വസ്ഥതകളും ബാധിക്കുമ്പോൾ മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, രോഗം ബാധിച്ചാൽ ആളുകൾ ചിന്തിക്കുന്നത് എന്താ, എങ്ങനെങ്കിലും രോഗം മാറണമെന്നേ ചിന്തിക്കുള്ളൂ. കാരണം ആ രോഗം എങ്ങനെ, അതിനെ അനുവദിച്ച മാർഗമേത്, അത് ശിഫയാകാൻ, അത് മാറാൻ, അത് ഭേദമാകാൻ അള്ളാഹുവും റസൂലും അനുവദിച്ച മാർഗങ്ങളേത് എന്ന് പലപ്പോഴും അധികം ആളുകളും ഈ സമുദായത്തിലെ മെമ്പർമാര് തന്നെ അന്വേഷിക്കാറില്ല. മറിച്ച് വന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് ചൂഷകന്മാർക്ക് വലിയ എളുപ്പമാണ് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ. എന്തെങ്കിലും ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാകുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഒരു ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴേക്ക്, ഒരു തലവേദന ഉണ്ടാകുമ്പോഴേക്ക് അതിനുള്ള മാർഗം, അത് മാറാനും ഭേദമാകാനുമുള്ള മാർഗം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശാന്തി വിതരണം ചെയ്യുന്ന കേന്ദ്രമാണ്, ഞങ്ങളുടെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ബാനറിലാണ് പലപ്പോഴും പല സഹോദരങ്ങളും അറിയാതെ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത് അല്ലേ. നമ്മുടെ കേരളത്തിൽ എത്രയെത്ര ആളുകളാണ് ഇതേപോലെയുള്ള മന്ത്രവാദികളുടെയും ഈ നിലക്കുള്ള ചൂഷകന്മാരുടെയും കേന്ദ്രങ്ങളിൽ ചെന്ന് തട്ടിപ്പിന് ഇരയാകുന്നത്. അഭിമാനമൂർത്തി ജനങ്ങളോട് പറയുന്നില്ല, അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് പറയുന്നില്ല. സിനിമാ നടന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, സാംസ്കാരിക നായകന്മാരെന്ന് അവകാശപ്പെടുന്നവര് എല്ലാം ഈ നിലക്കുള്ള ചൂഷണങ്ങൾക്ക്, ആത്മീയ ചൂഷണങ്ങൾക്ക് ആ വിധേയരാകുകയും ആ ചൂഷണങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നാം കേൾക്കുന്ന വാർത്തയാണ്. അപ്പോ രോഗങ്ങളും അസ്വസ്ഥതകളുമാണ് പലപ്പോഴും മനുഷ്യരെ ഈ ചൂഷണങ്ങളിൽ അകപ്പെടാൻ അവർക്ക് ഈ പുരോഹിതന്മാർക്ക് അതല്ലെങ്കിൽ ഈ ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, പത്രത്തിലൊക്കെ വലിയ പരസ്യം കാണാറുണ്ട്, എന്ത്, മാന്ത്രിക ഏലസുകൾ. മാന്ത്രിക ഏലസുകൾ എന്താ മാന്ത്രിക ഏലസ്? നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റലായി നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ പോസ്റ്റ് അഡ്രസ് നൽകിയാൽ നിങ്ങൾക്കത് അയച്ചു തരും മാന്ത്രിക ഏലസുകൾ. എന്താണ് ആ ഏലസിന്റെ പ്രത്യേകത? ക്ഷേമം കൈവരാൻ, വിട്ടുമാറാത്ത അസ്വസ്ഥതകൾക്കുള്ള പരിഹാരമായി, ശത്രു സംഹരിക്കുന്ന ശത്രുവിനെ നശിപ്പിക്കാൻ എല്ലാം അത് ഉപകരിക്കുമെന്ന് പറഞ്ഞ് സാധാരണക്കാരെ അല്ലേ വഞ്ചിക്കുകയാണ് ആത്മീയതയുടെ പേരിൽ. അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തെ മീഡിയകൾ പരിചയപ്പെടുത്തുന്നത് തന്നെ ചിരടുകെട്ടിയ കേരളം എന്നാണ്. ചിരടുകെട്ടിയ കേരളം നിങ്ങളൊന്ന് നോക്കൂ. ഇത് ഈ സമുദായത്തിൽ മാത്രമല്ല മറ്റു സമുദായങ്ങളിലുമൊക്കെ ആത്മീയതയുടെ പേരിലുള്ള കടുത്ത തട്ടിപ്പാണ്. എന്തൊരപകടമാണിത്! ജ്യോത്സ്യനും സിദ്ധനും ജ്യോതിഷിയും തങ്ങളും ബീവിയും ഒക്കെ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ്. നോക്കൂ നിങ്ങൾ, വലിയ അഭ്യസ്തവിദ്യരെന്നറിയപ്പെടുന്നവർ, ഞങ്ങൾ സാക്ഷരത കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്നവർ, സിദ്ധന്റെയും ജ്യോതിഷിയുടെയും തങ്ങളുടെയും ബീവിയുടെയും ഒക്കെ വാക്ക് അന്ധമായി വിഴുങ്ങുകയും അങ്ങനെ ആത്മീയ ചൂഷണങ്ങൾക്ക് അകപ്പെടുകയും ചെയ്യുകയാണ്. വേദനാജനകമാണ്, വേദനാജനകമാണ്. സിദ്ധൻ പറഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ കുരുതി കൊടുക്കുന്നു. സിദ്ധന്റെ വാക്ക്, സ്വന്തം മകനെ ബലി നൽകാൻ യാതൊരു മടിയുമില്ല നൊന്ത് പ്രസവിച്ച മാതാവിന് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു വാർത്ത വന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അതെന്താണ്? മുസ്ലിം കുടുംബത്തിലെ ദമ്പതിമാർ ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾ കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ദാനമായി അവർക്ക് ഒരു ആൺകുഞ്ഞിന് ജനിക്കുകയാണ്. കുട്ടി ജനിച്ചപ്പോൾ അത്ഭുതം, മുൻപല്ലോടുകൂടെയാണ് കുട്ടി ജനിക്കുന്നത്. കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മുമ്പിൽ രണ്ട് പല്ലുകളുണ്ട്, ഒന്നോ രണ്ടോ എന്ന് ഓർമ്മയില്ല, ഏതാണെങ്കിലും മുൻപല്ലോടുകൂടെ ജനിക്കുകയാണ്. പലരും പറഞ്ഞു ഇത് അപലക്ഷണമാണ്, പല്ലോടുകൂടെ ഒരു കുട്ടി ജന്മമെടുക്കുക എന്നത് എന്തോ അപലക്ഷണത്തിന്റെ അടയാളമാണ്, അതുകൊണ്ട് നിങ്ങൾ പലരെയും ഇത് കാണിക്കേണ്ടതുണ്ട്, ഡോക്ടർമാരെ മാത്രം കാണിച്ചാൽ പോരാ, സിദ്ധന്മാരുണ്ട് നാട്ടിൽ, അതേപോലെ തന്നെ മന്ത്രവാദികളുണ്ട്, കൊണ്ടുപോയി കാണിക്കണം, അവരോട് അഭിപ്രായമാരായണം. ദമ്പതിമാര് ഒരു മന്ത്രവാദിയുടെ അടുക്കൽ കടന്നു ചെന്നു, വിവരങ്ങൾ പറഞ്ഞു. ആറ്റുനോറ്റ് ഞങ്ങൾക്കുണ്ടായ ഒരു പൊന്നോമന മോനാണിത്, വർഷങ്ങൾ കഴിഞ്ഞുണ്ടായ ഒരു കുഞ്ഞാണിത്, പക്ഷേ ഞങ്ങൾ ഇപ്പോൾ വലിയ പരീക്ഷണത്തിലാണ്, മുൻപല്ലോടുകൂടെയാണ് ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. പലരും പറയുന്നു ഇത് അപലക്ഷണമാണെന്ന്, എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ആ മന്ത്രവാദി പറഞ്ഞുകൊടുത്തത് മുൻപല്ലോടുകൂടെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് വലിയ അപലക്ഷണം തന്നെയാണ്, ഈ കുഞ്ഞ് വളർന്ന് വലുതായാൽ നിങ്ങളുടെ അന്ധകനായി മാറും, ഈ കുഞ്ഞു വളർന്നു വലുതായാൽ ഈ കുഞ്ഞു മുഖേന നിങ്ങൾക്ക് നാശമുണ്ടാകും, അതിന്റെ സിംബലാണ് ഈ പല്ല് എന്ന്. എന്തു ചെയ്യണം ഞങ്ങൾ? മന്ത്രവാദി പറഞ്ഞു നിവൃത്തിയൊന്നുമില്ല, ഈ കുഞ്ഞിനെ കൊന്നേ പറ്റൂ, കുഞ്ഞിനെ കൊന്നേ പറ്റൂ, കൊല ചെയ്യണം. എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത് നോക്കൂ നിങ്ങൾ. അമ്മയുടെ ശ്രദ്ധ തെറ്റിയപ്പോ, മാതാവിന്റെ ശ്രദ്ധ തെറ്റിയപ്പോ, പിതാവ് നിലത്ത് കിടന്ന് കാലിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചോര പൈതലിനെ കാലുവാരി നിലത്തടിച്ച് വളരെ മോശമായ നിലക്ക് ദാരുണമായി കൊല ചെയ്തു. എന്തേ പ്രശ്നം? മന്ത്രവാദികളും സിദ്ധന്മാരും ബീവിമാരും അതേപോലെ തന്നെ ജ്യോതിഷിയും ഈ നിലക്ക് മനുഷ്യരുടെ ഈമാനിനെയും സമ്പത്തിനെയും ചൂഷണം ചെയ്യുന്ന ചൂഷകവർഗം. നോക്കൂ നിങ്ങൾ, ആത്മീയ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളാണിത്, ദുരന്തപൂർണമായ വാർത്തകൾ. ല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ മൊബൈൽ നെറ്റ്വർക്കാണ്. എടാ ജ്യോതിഷി നിങ്ങളെയുമായി കാത്തിരിക്കുകയാണ്, സംസാരിക്കാൻ, ഭാവി അറിയണോ? ഇതാ നിങ്ങൾ വിളിച്ചോ, ഫ്രീയാണ്, നിങ്ങൾക്ക് ഫ്രീയായി വിളിച്ച് സംസാരിക്കാൻ ജ്യോതിഷി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ, നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാൻ ജ്യോതിഷി കാത്തിരിക്കുന്നു. അല്ലേ, ഏതൊക്കെ നിലക്കുള്ള ജ്യോതിഷം? അറബി ജ്യോതിഷമുണ്ട് അത്രേ, അറബി ജ്യോതിഷം, അറബി മാന്ത്രികം. അങ്ങനെ മാർക്കറ്റിൽ കിട്ടാത്ത അന്ധവിശ്വാസങ്ങളൊന്നും ലോകത്തില്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ, അതുകൊണ്ട് മന്ത്രത്തെയും മന്ത്രവാദത്തെയും ആത്മീയ പേരിലുള്ള ചൂഷണങ്ങളെയും തട്ടിപ്പുകളെയും വേർതിരിച്ചു മനസ്സിലാക്കുക തന്നെ വേണം. മന്ത്രമുണ്ടെന്ന് പറയുമ്പോ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാനേറെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ആ മന്ത്രമുണ്ടല്ലേ എങ്കിൽ നമുക്ക് തങ്ങളെടുത്തു പോയെന്ന് മന്ത്രിക്കാം, അതല്ലെങ്കിൽ നമുക്കത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാം. എന്നാരും വിചാരിക്കരുത് ഇസ്ലാം അതിശക്തമായി എതിർത്ത ആത്മീയ ചൂഷണങ്ങളാണിതെല്ലാം, അതിനൊന്നും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. നിങ്ങൾ കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിമിൽ നമുക്ക് കാണാം. അൻ മുആവിയത്ത് ബിനിൽ ഹകമി സുലമി റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു കുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, കുന്നാ നസ്നഉഹ, അവിടുന്ന് പറയുകയാണ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഉമൂറൻ കുന്നാ നസ്നഉഹ ഫിൽ ജാഹിലിയ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് ജാഹിലിയ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നോ, കുന്നാനത്തിൽ കുഹാന, ഞങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകാറുണ്ടായിരുന്നു. സഹാബി റസൂലുള്ളയോട് ചോദിക്കുന്നു, നബിയെ, അത് ഇനി ഞങ്ങൾക്ക് ഇസ്ലാമിൽ അനുവദനീയമാണോ? ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകാൻ പറ്റുമോ? ഭാവി പ്രവചിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ അടുക്കൽ പോകാൻ പറ്റുമോ? കണക്ക് നോട്ടക്കാരുടെ അടുക്കൽ പോകാൻ പറ്റുമോ? ഈ നിലക്ക് ഭാവി അറിയും എന്ന് പറയുന്ന തങ്ങന്മാരുടെ ബീവിമാരുടെ അടുക്കലേക്ക് പോകാൻ പറ്റുമോ? പലരും ചിന്തിക്കുന്നു കുഹാൻ എന്ന് പറഞ്ഞാൽ അത് അമുസ്ലിമീങ്ങളിൽ മുസ്ലിമല്ലാത്ത വർഗമാണെന്ന്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഭാവി അറിയുമെന്ന് വാദിക്കുന്നവരെല്ലാം ഈ വർഗത്തിൽ പെടുന്നു. ഇങ്ങനെയുള്ളവരിലേക്ക് പോകാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫലാ തഉതുൽ കുഹാൻ, നിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് ഇനി പോകാൻ പാടുള്ളതല്ല. ഇസ്ലാം ശക്തമായി എതിർത്തിരിക്കുകയാണ് ഈ സമാധാനം വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന. അതേപോലെ രോഗങ്ങൾക്ക് ശാന്തി നൽകുന്ന കേന്ദ്രമാണ് മഠങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ഈ ജാതി മഠങ്ങളിലേക്ക് അത് ഏത് പേര് സ്വീകരിച്ചാലും സിദ്ധന്റേതാണെങ്കിലും ഇസ്ലാമികമായ പേര് സ്വീകരിച്ചവന്റെ അടുക്കലേക്കാണെങ്കിലും മുസ്ലിമിന് പോകാൻ പാടില്ല. ഒരു 10-18 മോതിരമിട്ടിട്ടുണ്ട്, കൈമലൊക്കെ മോതിരാണ്, കാലുമലും മോതിരമാണ്, തലയിൽ ഒരു പച്ച തലയക്കെട്ടുണ്ട്, അതേപോലെ തന്നെ താടി നീട്ടി വളർത്തിയിട്ടുണ്ട്, കറുത്ത കുപ്പായമിട്ടിരിക്കുന്നു, വലിയ ഔലിയായി ചമയുന്നു. അവന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. പോകാൻ പറ്റൂല, നിസ്കാരത്തിന്റെ നേരായി അല്ല ഔലിയപ്പാപ്പ, നിസ്കരിക്കണ്ടേ? മിണ്ടൂല, മിണ്ടൂല, അതിന് മറുപടിയില്ല. ഒരു 10-18 എല്ലായിടത്തും മോതിരം, എല്ലായിടത്തും മോതിരം, തലയിലാണെങ്കിൽ പച്ച തലീക്കെട്ട്, കറുത്ത കുപ്പായം, താടിയുണ്ട്, മീശെല്ലാം വളർത്തി ഔലിയപ്പാപ്പയായി ജീവിക്കുന്നവന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല എന്നാ പറയുന്നത്. എത്രയെത്ര സംഭവങ്ങൾ നിങ്ങൾ കേട്ടോ. നമുക്ക് മുസ്ലിമിൽ തന്നെ കാണാം മറ്റൊരു സംഭവം. സഹാബത്ത് പറയാണ്, സഹാബിമാര് പറയാണ്, എന്ത്? അന്നഹും ബൈനമാഹും ജുലൂസുൻ ലൈലതൻ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാരതാ ഒരിക്കൽ മദീനയിൽ ഒരു വൈകുന്നേരം ഒരു രാത്രി റസൂലുള്ളയുമായി ഒന്നിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ ആ ഇരുത്തത്തിന്റെ സുഖമെത്രയാണ്. അള്ളാഹുവിന്റെ റസൂലുമായി ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ് സഹാബിമാര്. ആ രംഗം അവര് പറയുന്നു, അങ്ങനെ ഞങ്ങൾ റസൂലുള്ളയുമായി ഒരു രാവിലെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോ റുമിയ ബിനജിബിൻ ഫസ്തനാറാ, വാനലോകത്ത് നിന്നതാ ഒരു നക്ഷത്രത്തെ എറിയപ്പെടുന്നു, ആ നക്ഷത്രം പ്രകാശിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു. فقال لهم رسول الله صلى الله عليه وسلم അപ്പോൾ റസൂലുള്ള അവരോട് ചോദിക്കുന്നു, മാദാ കുന്തും തഖൂലൂന ഫിൽ ജാഹിലിയ, ഇങ്ങനെ ഒരു നക്ഷത്രം എറിയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജാഹിലിയത്തിൽ അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? എന്താണ് നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇദാ റുമിയ ബിമിത്ലി ഹാദാ, ഇതുപോലെയുള്ളത് എറിയപ്പെടുകയാണെങ്കിൽ. കാലു അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഈ എറിയപ്പെട്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനും അവന്റെ ദൂതനും മാത്രമേ അറിയൂ. പക്ഷേ കുന്നാ നഖൂലു, ജാഹിലിയത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെയുണ്ടായാൽ, വുലിദൽ ലൈല റജുലുൻ അദീം, ഈ രാത്രിയിൽ ഒരു മഹാനായ മനുഷ്യൻ ജന്മമെടുത്തിരിക്കുന്നു. ഈ രാവിൽ തന്നെ മഹാനായ ഒരു മനുഷ്യൻ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ് വാനലോകത്ത് നിന്ന് ഈ എറിയപ്പെട്ട ഈ നക്ഷത്രം അതുമൂലമാണ് എറിയപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. ഫഇന്നഹാ ലാ യുർമാ ബിഹാ ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ ജന്മം കൊണ്ടോ ഒരാൾ മരിച്ചത് കൊണ്ടോ അല്ല അതൊന്നും എറിയപ്പെട്ടത്. വലാക്കിൻ റബ്ബുനാ തബാറക വതആല ഇസ്മുഹു, പിന്നെ എന്താണ്? അനുഗ്രഹീതനായ മഹാനായ നമ്മുടെ നാഥൻ, ഇദാ ഖലാ അംറാ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, സബ്ബഹ ഹമല ർഷി, അവന്റെ അർശിന്റെ വാഹകരായ മലക്കുകൾ അവനെ സ്തുതിക്കുകയായി. അള്ളവാനലോകത്ത് വെച്ച് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ നടപ്പാക്കാനുള്ള ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതാ അവന്റെ അർശുവാഹകരായ മലക്കുകൾ അതറിയുന്നു, അവര് റബ്ബിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. എന്നിട്ടോ സുമ്മ സബ്ബഹ അഹ്ലുസ്സമാ അല്ലദി യലൂനഹും, പിന്നെ ആ വാർത്ത അവരോട് ചേർന്ന് നിൽക്കുന്ന വാനലോകത്തെ മലക്കുകളിലേക്ക് എത്തുന്നു. ആ മലക്കുകളും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ ഹത്താ യബ്ലുഗ തസ്ബീഹു അഹ്ലഹാദി സമാഇ ദുനിയാ, ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ ഒന്നാം ആകാശത്തേക്ക് ആ തസ്ബീഹ് എത്തുന്നു. അവിടെയുള്ള മലക്കുകൾ അതറിയുമ്പോ അവരും തസ്ബീഹ് ചൊല്ലുന്നു. അങ്ങനെ അർശിന്റെ വാഹകരായ മലക്കുകളോട് ചേർന്ന് നിൽക്കുന്ന മലക്കുകളറിഞ്ഞ്, അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഒന്നാനാകാശത്ത് ആ വിവരമെത്തുമ്പോ വാനലോകത്ത് ഒന്നാനാകാശത്തുള്ള മലക്കുകളും റബ്ബിനെ സ്തുതിക്കുന്നു. അവര് പറയുന്നു, റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവര് പറയുന്നു, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞത്. വയുഖ്ബിറൂനഹും, ആ വിവരം അവരറിയിക്കുന്നു. അങ്ങനെ ആ വിവരം അറിയിക്കുമ്പോ വാനലോകത്തുള്ള മലക്കുകൾ ആ വാർത്ത പരസ്പരം സംസാരിക്കുമ്പോ ഒന്നാനാകാശത്തേക്ക് വിവരമെത്തുകയായി. അങ്ങനെ മലക്കുകൾ ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കട്ട് കേൾക്കുകയാണ്, മലക്കുകളുടെ വാചകം കട്ട് കേൾക്കുന്നു. ഫയഖദിഫൂന ഇലാ ഔലിയാഇഹിം, എന്നിട്ട് മനുഷ്യരിലും ജിന്നുകളിലുമൊക്കെയുള്ള അവരുടെ മിത്രങ്ങളിലേക്ക് ആ വാചകം അതാ ഇട്ടുകൊടുക്കുന്നു. ചിലപ്പോൾ അത് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് തന്നെ വയുറുമൗന ബിഹി, അവരെ എറിയപ്പെടുന്നു, അവര് കത്തിക്കരിഞ്ഞു പോകുന്നു. പക്ഷേ ഉൽക്ക വരുന്നതിന് മുമ്പ് താഴെയുള്ള ജിന്നിലേക്ക് അത് കൈമാറി, അങ്ങനെ കൈമാറി കൈമാറി മനുഷ്യരിലുള്ള അവന്റെ മിത്രങ്ങളിലേക്ക് ആ വാർത്ത ഇട്ടു കൊടുക്കുന്നു. അത് ആ പറഞ്ഞ നിലക്ക് തന്നെ അവര് കൊണ്ടുവരികയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ജ്യോത്സ്യന്റെ കാതിലെത്തുമ്പോ, തങ്ങളുടെ കാതിലെത്തുമ്പോ, സിദ്ധന്റെ കാതിലെത്തുമ്പോ, ബീവിയുടെ കാതിലെത്തുമ്പോ, അവരതിലേക്ക് ധാരാളം കളവുകൾ കൂട്ടിച്ചേർത്തിട്ട് അതാ അവരിങ്ങനെ പറയുന്നു, ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ സിദ്ധന്റെ അടുക്കലുള്ള അറിവ് ഇത്രയേ ഉള്ളൂ, ജ്യോത്സ്യന്റെ അടുക്കലുള്ള അറിവിന്റെ പരിധി ഇത്രയേ ഉള്ളൂ, അത് വാനലോകത്ത് നിന്ന് ജിന്നുകൾ കട്ടുകേൾക്കുന്നതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജ്യോത്സ്യനോ ഒരു മാന്ത്രികനോ ഒരു കള്ളം ഈ നിലക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഏതെങ്കിലും കള്ളന്മാര് പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകം മാത്രം ശരിയായി എന്ന് പറഞ്ഞ് അവരിൽ വിശ്വാസമർപ്പിക്കല്ല, അവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകല്ല. ഇസ്ലാം പറയാണ്, വളരെ ഗൗരവമായി പറയുന്നു, നോക്കൂ നിങ്ങൾ ഇനിയൊരു മറ്റൊരു ഹദീസ് കേട്ടോ. ഇമാം മുസ്ലിം തന്നെ രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അതാ അർറാഫൻ, ആരെങ്കിലും ഭാവി പ്രവചിക്കുന്ന ഒരാളുടെ അടുക്കലേക്ക് പോയി, എന്നിട്ട് ഫസഅലഹു അൻ ശൈഇൻ, വല്ലതും അവനോട് ചോദിച്ചു, ലം തുഖബൽ ലഹു, ചോദിച്ചിട്ട് അവൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, വെറുതെ ചോദിക്കാൻ വേണ്ടി പോയതാണ്, ചോദിച്ചാൽ തന്നെ ലം തുഖബൽ ലഹു സ്വലാത്ത് നാൽപ്പത് ദിവസത്തെ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതല്ല. ഞാൻ വെറുതെ ചോദിക്കാൻ പോയതാണ്, എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ ചോദിച്ചത് മാത്രമാണെന്ന് ഒരാള് പറഞ്ഞാലും പറ്റില്ല, നാൽപ്പത് ദിവസത്തെ നിസ്കാരം കബൂലാകുന്നതല്ല. ഇനി നോക്കോ, ഇനി ഒരാൾ പോയിട്ട് സത്യപ്പെടുത്തിയാലോ അതിന്റെ സ്ഥിതിയും അതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മന്നത കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ കമാ ഖാല ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്ക് പോയി, ഒരു കാഹിനിന്റെ അടുക്കൽ പോയി, ഒരു അറാഫിന്റെ അടുക്കൽ പോയി, എന്നിട്ട് അവൻ പറഞ്ഞത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറ, അവൻ കാഫിറായി കഴിഞ്ഞു. ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, നബിയിൽ അവൻ അവിശ്വസിച്ചു, അവൻ കാഫിറായി തീർന്നിരിക്കുന്നല്ലോ. അതുകൊണ്ട് സഹോദര തെറ്റിദ്ധരിക്കല്ലേ. എന്ത് സിഹിറുണ്ടെന്ന് പറയുമ്പോ, ജിന്നുബാധയുണ്ടെന്ന് പറയുമ്പോ, കണ്ണേറുണ്ടെന്ന് പറയുമ്പോ, ആ കണ്ണേറുണ്ടല്ലേ, ജിന്നുബാധയുണ്ടല്ലേ, മാരണമുണ്ടല്ലേ, സിഹിറുണ്ടല്ലേ, എങ്കിൽ നമുക്ക് ആ സിദ്ധന്റെ അടുക്കലേക്കൊന്ന് പോയി നോക്കാമല്ലോ എന്നാരും മനസ്സിലാക്കരുത്. അതുകൊണ്ടാ പറയുന്നത് അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോകുന്നത് അതിശക്തമായി ഇസ്ലാം എതിർത്തിരിക്കുകയാണ്. പലപ്പോഴും സ്ത്രീകളാണ് ഇത്തരം സംഭവങ്ങളിൽ വഞ്ചിതരാകാറുള്ളത്. നാട്ടിലൊരു സിദ്ധൻ വന്നാൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, അവിടെയുള്ള ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് ആരാണ്? സ്ത്രീകൾ തന്നെയാണ്, സംശയമില്ല. സമുദായത്തിന്റെ കുപ്പായമിട്ട സിദ്ധന്മാരുടെ അടുക്കലേക്ക് അതാ സ്ത്രീകൾ ഒഴുകുകയല്ലേ, സ്ത്രീകൾ ഒഴുകുന്നതല്ലേ നമ്മൾ കാണുന്നത്. ജാറങ്ങളിലേക്ക് കൂടുതൽ പോകുന്നത് ആരാണ്? സ്ത്രീകളാണ്. സിദ്ധന്മാരുടെ അടുക്കലേക്ക് കൂടുതൽ പോകുന്നത് ആരാണ്? സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീ സമൂഹം ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആര് വന്നാലും കൂടുതൽ ആൾക്കാർ സ്ത്രീകളെ കാരം. ഇനി മസീദ് ദജ്ജാൽ വരുമ്പോ ആരാ കൂടുതൽ ആൾക്കാരുണ്ടാകുക? മസീദ് ദജ്ജാൽ ഇവിടെ വന്ന് പലതും ബാധിക്കും. ഞാൻ അല്ലയാണെന്ന് പറയും, ഞാൻ പലതും ഞാൻ തന്നെയാണ് റബ്ബെന്ന് പറയും. അങ്ങനെ അവന്റെ കൈക്ക് പല അത്ഭുതങ്ങളും ഇവിടെ നടക്കും. അപ്പൊ ചില സ്ത്രീകള് അതാ ഇവൻ തന്നെയാണ് അല്ലാ എന്നും പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ പോകുന്ന ദുരന്തമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് മുമ്പേ നമുക്ക് അതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മസീഹുദ്ദജ്ജാലിന്റെ ഏറ്റവും വലിയ അനുധാവനം ചെയ്യുന്ന അനുക അവന്റെ പിൻഗാമിക അവനെ അനുധാവനം പിൻപറ്റും അവനെ അവൻ പറഞ്ഞതനുസരിക്കുന്ന ആളുകൾ ആരായിരിക്കും? അല്യഹൂദു, ഒന്നാമത് യഹൂദികളാണ്, രണ്ടാമത് വന്നിസാ സ്ത്രീകളുമായിരിക്കും. സുബ്ഹാനല്ലാഹ്. സിദ്ധന്റെയും അതേപോലെ തന്നെ ഈദാദി അത്ഭുതങ്ങൾ അവകാശപ്പെടുന്ന ആൾക്കാരെ കൂടെയൊക്കെ വേഗം പോവുക, സിദ്ധം ഇവരെ അടുത്തേക്ക് പോവുക. ചിലപ്പോ ഭർത്താവ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, വേഗം സ്ത്രീകൾ പോവും. സൂക്ഷിക്കേണ്ട കാര്യമാണ്. വീട്ടിലൊരു കൈനോട്ടക്കാരൻ വരുമ്പോ വേഗം കൈ നീട്ടിക്കൊടുക്കാൻ, ഭാവി അറിയാൻ വേണ്ടി യാതൊരു സങ്കോചവുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ ഉമ്മയതാ കൈ നീട്ടിക്കൊടുക്കുന്നു, മനസ്സിൽ യാതൊരു ബേജാറുമില്ല. ഈ കൈ ഞാനങ്ങ് നീട്ടിക്കൊടുക്കുമ്പോ എന്റെ കൽബിലുള്ള ഈമാനാണ് ചോർന്നു പോകുന്നതെന്ന് നമ്മുടെ ഉമ്മമാര് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം. ഗൾഫിൽ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു, ഭാര്യ പോകുന്നത് എവിടേക്കാണ്? തങ്ങളുടെ അടുക്കലേക്കാണ്, ബീവിയുടെ അടുക്കലേക്കാണ്. ഭർത്താവിന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല, ഗൾഫിൽ തന്നെയാണ് വർഷങ്ങളായി. എങ്കിൽ എന്താ ഭാര്യ ചെയ്യുന്നത്? റബ്ബിനോട് പറയുകയല്ല, മറിച്ച് ആ ഭാര്യ പോകുന്നത് മാന്ത്രികമായ മന്ത്രവാദികളുടെ ആനിലക്കുള്ള കേന്ദ്രങ്ങളിലേക്കാണ്. എന്റെ ഭർത്താവ് വരാനുള്ള വല്ല വിദ്യയും നിങ്ങളുടെ കയ്യിലുണ്ടോ? അവസാനം കയ്യിലുള്ള ആ സമ്പത്തും പോക്കറ്റടിച്ചു, ശാരീരികമായ പീഡനങ്ങളും ഏൽക്കുന്നു, ഇരുട്ടു റൂമിൽ വെച്ച് ചികിത്സിക്കുന്നു. എന്തേ സംഭവിക്കുന്നത്? ഈമാൻ ചോർന്നു പോകുകയാണ്. അതുകൊണ്ട് വകതിരിച്ചു മനസ്സിലാക്കണം, നമ്മൾ വകതിരിച്ചു മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഒരു സിദ്ധൻ വന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ കസ്റ്റമേഴ്സ് അതാ വലിയ വലിയ ക്യൂ ആണ്. എന്ത്, സിദ്ധൻ മന്ത്രിച്ച ജലം കിട്ടാൻ വേണ്ടി വലിയ ജനാവലിയാണ്. തിക്കും തിരക്കും നിയമപാലകന്മാര് തന്നെ കഷ്ടപ്പെടുകയാണ് നിയന്ത്രിക്കാൻ. താനൂരിൽ വന്ന സിദ്ധന്റെ സ്ഥിതിയാ പറയുന്നത്. അങ്ങനെ അവസാനം ക്യൂ കൂടിയപ്പോ, കസ്റ്റമേഴ്സ് വർദ്ധിച്ചപ്പോ സിദ്ധൻ എന്താ ചെയ്തതെന്നറിയുമോ? പാത്രത്തിലേക്ക് മന്ത്രി ചൂതുന്നതിന് പകരം ഇനി അതാ കൊണ്ടുവരൂ ക്യാന്, കൊണ്ടുവരൂ കാളം, നമുക്ക് കിണറ്റിലേക്ക് ഒന്നിച്ചങ്ങ് മന്ത്രിക്കാം, എന്നിട്ട് കിണറ്റിൽ നിന്ന് കോരിക്കോ എന്നും പറഞ്ഞിട്ട് അവസാനം കിണറ്റിലേക്ക് ഒന്നിച്ചൊരു മന്ത്രിക്കലാണ്. പിന്നീട് പറഞ്ഞത് കേട്ടതെന്താണ്? മഹാനായ സിദ്ധൻ, മഹാനായ സിദ്ധൻ ചേലാകർമ്മം പോലും കഴിക്കാത്ത, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത മഹാനവറുകളായിരുന്നു ആ സിദ്ധൻ എന്നല്ലേ പിന്നീട് നമ്മൾ അറിഞ്ഞത്. ഇതന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്, ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ചികിത്സ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള പെർമിഷനാണെന്ന് ആരും മനസ്സിലാക്കരുത്. ഹക്കിനെ ഹക്കായി മനസ്സിലാക്കണം, ഹക്കല്ലാത്തത് വകതിരിച്ചു മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഗൗരവമാണ്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? നമ്മുടെ വിശ്വാസം എന്താണ്? എന്റെ റബ്ബ് മാത്രമാണ് അലീം, യാതൊരു പരിധിയും പരിമിതിയും ഇല്ലാതെ അറിയാൻ എന്റെ റബ്ബിന് മാത്രമേ കഴിയൂ. എന്റെ റബ്ബ് അല്ലാമുൽ ഗുയൂബാണ്, അദൃശ്യങ്ങൾ അറിയുന്നവനാണ്. എന്റെ റബ്ബ് അലീമും ബിദാതി സുദൂർ, ഹൃദയങ്ങളിലുള്ള ഹൃദയത്തിന്റെ രഹസ്യമറിയാൻ എന്റെ റബ്ബിന് മാത്രമേ സാധിക്കൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. എന്നാലോ, ഈ അറിവ് അവകാശപ്പെടുന്നവനല്ലേ സിദ്ധൻ? ഈ അറിവ് അവകാശപ്പെടുന്നവനല്ലേ ബിവി? ഈ അറിവ് അവകാശപ്പെടുന്നവനല്ലേ ജ്യോതിഷ്യൻ? ഈ അറിവ് അവകാശപ്പെടുന്നവനല്ലേ കണക്ക് നോട്ടക്കാരൻ? ഈ അറിവ് അവകാശപ്പെടുന്നവനല്ലേ ജ്യോതിഷി? ഈ അറിവ് അവകാശപ്പെടുന്നവനല്ലേ മന്ത്രവാദി? ഇത് നമ്മൾ അവർക്ക് വകവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹൃദയത്തിലുള്ള ഈമാൻ അതാ തകരുകയാണ്. അല്ലാഹ് അറിയുന്നത് പോലെ മറ്റാരെങ്കിലും അറിയുമെന്ന് വിശ്വസിച്ചാൽ അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. കാരണമെന്ന് നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടവരല്ലേ അമ്പിയാക്കന്മാർ? അമ്പിയാക്കന്മാര് റബ്ബിന് ഇഷ്ടമുള്ളവരല്ലേ? ആ അമ്പിയാക്കന്മാരിൽ തന്നെ റബ്ബിനേറെ ഇഷ്ടമുള്ള അല്ലാഹുവിനേറെ പ്രിയങ്കരരായ അഞ്ച് മഹാന്മാരായ അമ്പിയാക്കന്മാരുണ്ട്. ആരാണവർ? ശ്രേഷ്ഠരായ മഹാന്മാര് ഒന്ന് നൂഹ് അലൈഹിസ്സലാമാണ്, ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്, രണ്ട് മൂന്ന് ഈസാ അലൈഹിസ്സലാമാണ്, നാല് മൂസ അലൈഹിസ്സലാമാണ്, അഞ്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലുൽ അസ്മിൽപ്പെട്ട ശ്രേഷ്ഠരായ അഞ്ച് മഹാന്മാര്, ഇവർക്ക് പോലും ഭാവി പ്രവചിക്കാൻ കഴിഞ്ഞില്ല, ഭാവി പറയാൻ കഴിഞ്ഞില്ല. അല്ലാഹ് പറയാണ് അത് അല്ലാഹുവിന്റെ മാത്രം സിഫത്താണ്. സിഫത്തുൻ യഖ്തസ്സു ബിഹി തആല, അല്ലാഹുക്ക് മാത്രം നൽകേണ്ട സിഫത്താണ് ഭാവി അറിയുക എന്നത്. കാരണം സൂറത്തുൽ ജിന്നിൽ തന്നെ അല്ലാഹ് പറയുന്നത് ഇങ്ങനെയാണ്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അദൃശ്യം അറിയുന്നവൻ അവനാണ്, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ, അവന്റെ അദൃശ്യത്തിൽ നിന്ന് ഒരാൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന അവൻ തൃപ്തിപ്പെട്ട ദൂതന്മാർക്കൊഴികെ, അവൻ തൃപ്തിപ്പെട്ട ദൂതനൊഴികെ. അതാ പറഞ്ഞത്, അമ്പിയാക്കന്മാർക്ക് അദൃശ്യം അറിയില്ല, അല്ല വെളിവാക്കി കൊടുക്കുന്നത് അറിയും എന്നല്ലാതെ. നമ്മുടെ നാട്ടിലൊരു മുസ്ലിയാർ എന്താ ചെയ്തതെന്നറിയുമോ? ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർത്തലാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന ദൂതനൊഴികെ റസൂലിനൊഴികെ എന്ന് പറഞ്ഞെടുത്ത് അതിന് പരിഭാഷ നൽകിയപ്പോ അവന് ഇഷ്ടപ്പെടുന്ന അവൻ തൃപ്തിപ്പെടുന്നവർക്കൊഴികെ എന്നാണ് പരിഭാഷ കൊടുത്തത്. അപ്പോഴെന്തായി? അല്ലാ തൃപ്തിപ്പെടുന്ന ഔലിയാക്കന്മാർക്കും അദൃശ്യമറിയും, അല്ലാ തൃപ്തിപ്പെടുന്ന സിദ്ധന്മാർക്കും അദൃശ്യമറിയും എന്ന് വരുത്തി തീർക്കാൻ ഖുർആനിന് പരിഭാഷ നൽകുന്നിടത്തും പലരും കൃത്രിമം ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ അല്ലാഹ് വെളിവാക്കി കൊടുക്കുന്നത് അമ്പിയാക്കന്മാർക്ക് മാത്രം അറിയും, ഔലിയാക്കന്മാർക്കല്ല, സാലിഹീങ്ങൾക്കല്ല. റസൂല് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല മറഞ്ഞ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. എന്തേ കാരണം? എങ്ങനെയാ പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞത്? അതിനുള്ള കാരണം അല്ലാഹ് വെളിവാക്കി കൊടുത്തു. മറ്റൊരു നാട്ടിൽ നിങ്ങളുടെ ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, റസൂലുള്ള യഥാ ഫോണില്ലാത്ത കാലഘട്ടത്തിൽ, ആധുനിക സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു രാജ്യത്ത് വേറൊരു മുസ്ലിം മരണപ്പെട്ടപ്പോ അതാ അവിടുന്ന് അത് പറയുന്നു. എങ്ങനെയാ പറഞ്ഞതെന്നോ? അല്ലാഹ് വെളിവാക്കി കൊടുത്തപ്പോഴാ അറിഞ്ഞത്, അതല്ലാത്തതറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ തന്റെ കാലിന്റെ താഴെ അതാ ശത്രുക്കൾ ചതിക്കുഴി ഒരുക്കിയിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായില്ല. എന്തിനേറെ മദീനത്തപ്പള്ളി അടിച്ചു വാരിയിരുന്നൊരു സ്ത്രീ മരണപ്പെട്ടപ്പോ സഹാബിമാരതാ രാത്രിയിൽ അവരെ കബറടക്കം ചെയ്തു. എവിടെയാണ്, എവിടെ പോയി ആ സ്ത്രീ എന്നല്ലേ റസൂല് ചോദിച്ചത്? നബിതങ്ങൾ അറിഞ്ഞില്ല. സ്വന്തം മദീനയിലല്ലേ സംഭവിച്ചത്? അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നതേ അമ്പിയാക്കന്മാർ ർക്കും അറിയാൻ കഴിയൂ. ഈ വാദം അവകാശപ്പെടുന്നവരാണ് അറാഫുകൾ, കാഹിനുകൾ. അതുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങളിൽ പോകാൻ പാടില്ല. എന്നാലോ, നമുക്ക് മന്ത്രിക്കാൻ അറിയൂല, ഒരാൾക്ക് മന്ത്രിക്കാൻ അറിയൂല. അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് വിശദീകരിക്കുന്നത്. ഇനി അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അവന് മറ്റൊരാളെ കൊണ്ട് മന്ത്രിപ്പിക്കാം, അതിന് കുഴപ്പമില്ല. അത് അനുവദിക്കപ്പെട്ട തന്നെയാണ്. സ്വന്തം ചെയ്യലാണ് നല്ലത്. ഇനി ഒരാൾക്കതിന് കഴിയൂല, അവന് തീരെ അറിയൂലെങ്കിൽ വേറൊരാളെ കൊണ്ട് മന്ത്രിപ്പിക്കാൻ പറ്റുമോ? അത് അനുവദനീയമാണ്. പക്ഷേ അതിനിത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാലോ ഇനി മറ്റൊരാളെ കൊണ്ട് നമ്മൾ മന്ത്രിപ്പിക്കുക തന്നെയാണെങ്കിലും അവിടെയും ആ മന്ത്രിക്കുന്ന റാക്കിക്ക് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതയില്ലാത്തവനെ കൊണ്ട് മന്ത്രിപ്പിക്കാൻ പാടുള്ളതുമല്ല. അതും നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വേറൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. അല്ലാണ്ട് റസൂൽ തന്നെ പറഞ്ഞത് സഹോദരനൊരു ഉപകാരം ചെയ്തു കൊടുക്കണമെങ്കിൽ ചെയ്തു കൊടുക്കട്ടെ എന്നല്ലേ. അപ്പൊ അനുവദനീയമാണ്. പക്ഷേ ആ മന്ത്രിക്കുന്നവന് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതകൾ ഏതാണ്? പണ്ഡിത ലോകം പറയുന്നു, ആ മന്ത്രിക്കുന്നവൻ അവൻ നല്ലവനാകണം. മാത്രമല്ല അവനിൽ ഇസ്തിഖാമത്ത് വേണം. ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, തൗഹീദിന്റെ ആ തൗഹീദ് ഉൾക്കൊണ്ട നല്ല മുവഹ്ഹിദായ മനുഷ്യനാകണം, ഇസ്തിഖാമത്തുള്ളവനാകണം, സ്വലാഹുള്ളവനാകണം, നല്ല മനുഷ്യരിൽ പെട്ടവനാകണം. വൽ മുഹാഫളത്തു അല സ്വലവാത്തി വൽ ഇബാദാത്ത്, അഞ്ചു നേര നിസ്കാരങ്ങൾ അതേപോലെ ആരാധനാ കർമ്മങ്ങളൊക്കെ സൂക്ഷിച്ചു പോരുന്നവനാകണം. അങ്ങനെയുള്ളവന്റെ അടുത്തേ മന്ത്രിക്കാൻ പോകാൻ പറ്റൂ. നിസ്കാരം കൃത്യമായി സൂക്ഷിച്ചു പോരണം. ഇതോ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ഔലിയാക്കന്മാരെങ്ങനെയാ? നിസ്കാരം നടക്കുന്നു, പക്ഷേ ഔലിയ നിസ്കരിക്കാൻ പോകുന്നില്ല. എന്നിട്ട് പറയാനെന്ത്? എന്നിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിലൊരു ചാർജും എന്താ പറയുന്നത്? യഖൂലുനാവര് പറയുന്നു, ശൈഖേ തറക്ത സ്വലാത്തക, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്ന ആളുകൾ പറയുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്നില്ലെന്ന ആളുകൾ പറയുന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞു എത്രേ ആളുകൾ? അപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എത്രേ, ഫലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്ത, അവർക്കുണ്ടോ അറിയുന്നു ഞാൻ മക്കയിൽ വെച്ചാ നിസ്കരിക്കുന്നത്. എനിക്കെത്ര തടിയാ, ഞാൻ മക്കത്ത് വെച്ച് നിസ്കരിക്കുന്നുണ്ട്, അതിവര് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ലെന്ന് പറയണ്ട എന്ന് മഹാനായ ഷെയ്ഖ് അവരുകളെ. അദ്ദേഹം അങ്ങനെ പറയില്ല, പക്ഷേ മാലയുണ്ടാക്കിയവൻ അങ്ങനെയാണ് പറയുന്നത്. നോക്കൂ, ആ പാരമ്പര്യമാണ് പല സിദ്ധന്മാരും ഏറ്റെടുത്തിട്ടുള്ളത്. കള്ള പാരമ്പര്യം, ഇല്ലാത്ത വാദം. ഏയ്, ഞാൻ നിസ്കരിക്കുന്നില്ലെങ്കിലും എനിക്കത്ര തടിയാ. ഔലിയാക്കന്മാർക്ക് 40 തടി ഉണ്ടാവുമല്ലോ അല്ലേ? ഈ നിലക്കുള്ള കള്ളന്മാരെടുത്ത് പോകാൻ പാടില്ല എന്നാ പറയുന്നത്? ഒരാൾക്ക് മന്ത്രിക്കണമെങ്കിൽ തന്നെ അയാൾക്കുള്ള യോഗ്യത എന്താണ്? അയാൾ നല്ലവനാകണം, ഇസ്തിഖാമത്ത് വേണം അയാൾക്ക്, അഞ്ചു നേരം നിസ്കാരങ്ങൾ പാലിക്കണം അയാള്, ഇബാദത്തുകളിൽ നിഷ്ഠ വേണം. വൽ ബുഇദു അനിൽ മഹാസി, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വൽ ബിദഈ, അനാചാരങ്ങൾ ചെയ്യരുത്. വൽ മുഹ്ദസാതി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത പുത്തനാചാരങ്ങൾ ചെയ്യല്ലേ, അതൊന്നും ചെയ്യാൻ അയാൾ പാടില്ല. മാത്രമല്ല വൽ ഹിർസു അലൽ അക്കിലിൽ അക്കിലിൽ ഹലാൽ, ഹലാല് തിന്നണം എന്ന് ആഗ്രഹിക്കുന്ന, ഹറാം തിന്നുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കിയ, ഹലാല് മാത്രം തിന്നണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യന്റെ അടുക്കലേ ഇങ്ങനെ മന്ത്രിക്കാൻ പോകാൻ പാടുള്ളൂ, അതല്ലാത്തവന്റെ അടുക്കലേക്ക് പോകാൻ പാടില്ല. ഈ നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ, നോക്കോ, ഈ നിബന്ധനകൾ ആരെങ്കിലും പാലിച്ചില്ലെങ്കിൽ അവന് മന്ത്രിക്കണമെങ്കിൽ സിദ്ധന് ഇരുട്ട് റൂം തന്നെ വേണ്ടിവരും. ഈ നിബന്ധന പാലിക്കാത്തവന് വെളിച്ചത്തൊന്നും മന്ത്രിക്കൂല. അവൻ മന്ത്രിക്ക ഇരുട്ടിലേ അവൻ മന്ത്രിക്കുള്ളൂ, ഇരുട്ട് റൂമിലേ അവൻ മന്ത്രിക്കുള്ളൂ. അതാണ് പറയുന്നത് ചൂഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഞാനൊന്ന് അവസാനിപ്പിക്കാൻ, അതുകൊണ്ട് അവസാനമായി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ അത് പറഞ്ഞല്ലോ, മന്ത്രണ്ട്, സിഹറുണ്ട്, ജിന്നുവാദുണ്ട്, കണ്ണേറുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? കിട്ടി, കോള് കിട്ടി, ഇനി നമുക്ക് പോകാലോ? വേണ്ട, ചിന്തിച്ചോ, നല്ലവണ്ണം ചിന്തിച്ചോ. അതുകൊണ്ട് ഇതൊക്കെ അനുവദിക്കപ്പെട്ട ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഉള്ളത്, പഠിപ്പിച്ചത് ഈ ജാതി ചൂഷകന്മാരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകാതിരിക്കാനാണ്. അത് വകതിരിച്ചു മനസ്സിലാക്കണം. ഗൗരവമാണ്, ഈമാൻ പോയി പോവും, പരലോകത്ത് നരകം വാങ്ങേണ്ടി വരും. ഗൗരവമാണ്, യോഗ്യതയില്ലാത്തവന്റെ അടുക്കലേക്ക് മന്ത്രിക്കാൻ പോകേണ്ടതില്ല. യോഗ്യതയുള്ള തൗഹീദിന്റെ നിറകുടമാകണം. ഈമാന് വേണം, ഇസ്തിഖാമത്ത് വേണം, സലാഹ് വേണം, അതേപോലെ തന്നെ ബിദഅത്ത് ചെയ്യാത്തവനാകണം. ആരും കാണാതെ ഹറാമു ചെയ്യുന്ന, വൃത്തികേടുകൾ ചെയ്യുന്നവന്റെ അടുക്കലേക്ക് പോകരുത്. അന്യ പെണ്ണുമായി ഒന്നിച്ചിരുന്ന് തോന്നിവാസം ചെയ്യുന്നവന്റെ അടുക്കലേക്ക് പോകരുത്. അത് ഏതും മതത്തിൽപ്പെട്ടവനാണെങ്കിലും സർവ മതത്തിന്റെ പേരിലും ചൂഷണം നടക്കുന്നുണ്ട് ലോകത്ത്. ഇന്ന് ആത്മീയത വ്യാപാരമാണെന്ന് തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്ക് വേണം. അതുകൊണ്ടാ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക. അനുബന്ധമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുക. എന്താണ് അനുബന്ധമായി മനസ്സിലാക്കേണ്ടത്? ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, അതെന്താ, ചില വ്യക്തികൾ കാരണമാണ് ഖൈറും ഷെറും ഉണ്ടാകുന്നത്, ചില സമയം കാരണമാണ് ഖൈറും ഷെറും ഒക്കെ ഉണ്ടാകുന്നത്. അതും തെറ്റായ വിശ്വാസമാണ്. ഇതിനോട് ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്, ചില വ്യക്തികൾ കാരണമാണ് ഖൈറും ഷെറും, ചില സമയം കാരണമാണ് ഖൈറും ഷെറും. ഇല്ല, ഈ സമയം കല്യാണത്തിന് പറ്റൂല. ഇപ്പോഴും നമ്മുടെ സമുദായത്തിലുണ്ട്, എത്ര പറഞ്ഞാലും നമ്മുടെ ഉമ്മമാർക്ക്, വല്യമ്മമാർക്ക്, അല്ലെ, പ്രായമായ ഉമ്മമാർക്ക് മനസ്സിലാവില്ല. അതെ, ഈ മുഹറമത്തിന് കഴിയോട്ടെ, അതിനു മുമ്പ് നമ്മൾ കല്യാണം നിശ്ചയിക്കുന്നത് ശരിയല്ല, സമയത്തെ ദുശ്ശകുനമായി കാണുന്നു. അതേപോലെ തന്നെ വീട് കൂടാൻ പറ്റിയ സമയമല്ല അത്, സമയമല്ല. ഇനി ഏതെങ്കിലും ഒരു തങ്ങളെടുത്ത് പോയാലോ, ജ്യോതിഷന്റെ അടുത്ത് പോയാലോ, ഏയ് അത് പറ്റണ സമയമല്ല കേട്ടോ, 11-നും 12-നും ഇടക്കേ പറ്റൂ, അതല്ലാത്ത സമയം പറ്റൂല. അല്ലേ, മുഹൂർത്തം നിശ്ചയിച്ചു കൊടുക്കുന്നു. എവിടുന്നാ വന്നത്? എവിടുന്നാ വന്നത്? ഇസ്ലാമിലുള്ളതാണോ അത്? ഇസ്ലാമിലുള്ളതാണോ അത്? ഈ ദുഷ്ടഗുണവുമായി നടക്കുന്ന ഈ സമുദായത്തിലെ ആളുകൾ അല്ലേ, അവര് പിൻപറ്റുന്ന മദ്ഹബെങ്കിലും അവര് പിൻപറ്റിയിരുന്നെങ്കിൽ, മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ലാഹു തആല ഒരിക്കൽ പറയുകയുണ്ടായി. ഇമാം ഷാഫി പറഞ്ഞു ഒരു കവിതയിലൂടെ, എന്താ അദ്ദേഹം പറഞ്ഞു എന്നറിയോ, നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. ഇതൊരു സുന്ദരമായ ഈരടികളാണ്. എന്താ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു പറഞ്ഞത്? നഈബു സമാനന, നമ്മളതാ കാലത്തെ ചീത്ത പറയുന്നു, കാലത്തെ ആക്ഷേപിക്കുന്നു. വൽ ഐബു ഫീന, എന്നാൽ ന്യൂനതയുള്ളത് നമ്മളിലാണ്, കാലത്തിലല്ല, കാലത്തിലല്ല ന്യൂനതയുള്ളത്. വമാലി സമാനിന ഐബുൻ സിവാന, നമ്മുടെ ഈ കാലത്ത് സമയത്ത് നമ്മളാണതിനുള്ള ഐബ്, നമ്മളല്ലാതെ വേറൊരു ഐബും സമയത്തിനില്ല. കാരണമെന്തേ, നിനക്കൊരു അപലക്ഷണമുണ്ടായാൽ അത് സമയത്തെ പഴിപറഞ്ഞിട്ട് കാര്യമില്ല സഹോദരാ. നേരം പുലരുമ്പോ അള്ളാഹു പറഞ്ഞ ദിക്ര്, റസൂലുള്ള പഠിപ്പിച്ച ദിക്ര് നീ ചൊല്ലിയിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം. വൈകുന്നേരം നിനക്കൊരാപത്തുണ്ടായാൽ അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ച ദിക്ര് നീ ചൊല്ലിയിട്ടില്ല. ഇനി ചൊല്ലിയിട്ടാ വന്നതെങ്കിൽ അത് നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്, കലാ കതറാണെന്ന് മനസ്സിലാക്കിക്കോ. ഇത് അത് ചൊല്ലൂല. അള്ളാഹന്റെ റസൂല് പറഞ്ഞത് എന്താ, സുബൈ ജമാഅത്തായിട്ട് നിസ്കരിച്ചോ, അന്ന് അള്ളാഹന്റെ ദിമ്മത്തിലുള്ളത്, അള്ളാഹന്റെ സംരക്ഷണത്തിലാണ് നീ ഉള്ളത്. സുബൈ ജമാഅത്തിന് പോകില്ല, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലോ. ഇന്നത്തെ ദിവസം അയ്യോ വല്ലാത്തൊരു മോശമുള്ള ദിവസം. ആരാണിക്കത് പഠിപ്പിച്ചെന്നത്? ആരാ നിനക്കത് പഠിപ്പിച്ചെന്നത്? സമയത്തെ അയിബാക്കല്ലേ. അതുകൊണ്ട് ഷാഫി ഇമാമിന്റെ വരി നന്നായി പഠിച്ചോ. നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നോക്കൂ, നിങ്ങൾ സമയത്തെ ചീത്ത പറയുക, വ്യക്തികളെ വ്യക്തികളിലേക്ക് ഖൈറും ഷറും നിശ്ചയിക്കുക, ആരെ വിശ്വാസാത്? ആരെ വിശ്വാസ? മുശ്രിക്കീങ്ങളെ വിശ്വാസാണിത്, ശത്രുക്കളുടെ വിശ്വാസമാണ്. ഇന്ന വ്യക്തി കാരണം, ഇന്ന വ്യക്തി ഇവിടെ വന്നതുകൊണ്ടാണ് ആകെ താറുമാറായത്, ആ ചങ്ങാതിനെ കണ്ടതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ പോയത്, അല്ലേ? ആരുടെ വിശ്വാസം അത്? ആരുടെ വിശ്വാസം? ആ ചങ്ങായി ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കുഴപ്പം ഉണ്ടായില്ല, വന്നപ്പോ ആകെ അപലക്ഷണമായി കാണുന്നു. മുശ്രിക്കിന്റെ വിശ്വാസം അത്. ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയുന്നു സൂറത്തു യാസീനിൽ ചില വരികൾ, ആയത്തുകൾ ഞാൻ ഓതി കേൾപ്പിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അല്ലാഹ് പറയൻ, വദരിബു ലഹും മതലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സജ്നാ ബിസാലിദ് ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ ഖാലൂ മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ഷൈ ഇൻ അൻതും ഇല്ലാ ذِبُون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون
എല്ലാവർക്കും അറിയുന്ന ആയത്തുകൾ. എന്താ അല്ലാഹ് പറയുന്നത്? ഒരു നാട്ടുകാരുടെ ഉദാഹരണം അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കും നബിയെ. ഒരു നാട്ടുകാര്, ഒരു പ്രദേശത്തുകാര്, എന്താണ്ടായത്? ഇത് ജാഅഹൽ മുർസലൂൻ, അവരിലേക്ക് നമ്മുടെ ദൂതന്മാര് വന്ന സന്ദർഭം. ഇത് അർസൽനാ ഇലൈഹി മുസ്നൈനി, രണ്ട് ദൂതന്മാരെ അവരിലേക്ക് അയച്ചു. ഫകദ്ദബൂഹുമാ, രണ്ട് ദൂതന്മാരെയും അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ ഫഅസ്സസ്നാ ബിസാലിസിൻ, മൂന്നാമതൊരാളെ കൊണ്ട് അവർക്ക് ശക്തി പകർന്നു നാം. അപ്പൊ കാലു അവരെല്ലാവരും പറഞ്ഞു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, നാട്ടുകാരെ ഞങ്ങൾ റബ്ബിങ്കിൽ നിന്നുള്ള ദൂതന്മാരായി നിങ്ങളിലേക്ക് വന്നതാണ്. കാലു അവര് പറഞ്ഞു, മാ അൻതും ഇല്ലാ ബഷറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ വേറെ ആരുമില്ല. വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ, അല്ലാഹ് ഒരു ചുക്കു ഇറക്കിയിട്ടില്ല, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര് മാത്രമാണ് എന്ന് പറഞ്ഞാൽ, വമാ അൻസല റഹ്മാനു മിൻ ശൈഇൻ, അല്ലാഹ് യാതൊരു കാര്യവും പരമകാരുണ്യകൻ ഒന്നും ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ വ്യാജമാണ് പറയുന്നതെന്ന് പറഞ്ഞ് പാവപ്പെട്ട ദൂതന്മാരെ നിഷേധിച്ചതല്ലേ ഒരു ജനത. ഫഖാലു അവര് പറഞ്ഞു, ഞങ്ങളുടെ നാഥൻ അറിയാം, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാര് തന്നെയാണ്. വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങളുടെ മേൽ യാതൊരു ബാധ്യതയുമില്ല ജനങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞ് ആ നാട്ടുകാരെ, ഗ്രാമവാസികളെ, ആ നാട്ടുകാരെ വിളിച്ചപ്പോ അവരടുത്ത മറുപടി കൊടുത്തത് കേട്ടോ, മുശ്രിക്കിന്റെ വിശ്വാസം ാണിത്. അവര് പറഞ്ഞു, കാലു അവര് പറഞ്ഞു, ഇന്നാബിക്കും, നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾ ദുശ്ശകുനത്തിലായിരിക്കുന്നു. നിങ്ങൾ മൂന്നുപേര് ഈ നാട്ടിലേക്ക് വന്നില്ലേ, കാലുകുത്തി അന്ന് മുതൽ ഞങ്ങൾക്ക് ദുശ്ശകുനമാണ്, ഞങ്ങൾക്ക് ദുശ്ശകുനമാണ്. ലൈലം തൻതഹു, നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, ലനർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. വലയമസന്നക്കും മിന്നാ അദാബുന്നലീം, വേദനാജനകമായ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ആ ദൂതന്മാരവരോട് പറഞ്ഞു, കാലു അവര് പറഞ്ഞു, ത്വായിർക്കും മഴക്കും, ജനങ്ങളെ നിങ്ങളുടെ അപലക്ഷണം നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ വന്നത് കൊണ്ടൊന്നുമല്ല. ഇന്ദുക്കിർത്തും, ഉത്ബോധനം നൽകപ്പെട്ടാൽ ഇതാണോ നിങ്ങളുടെ നിലപാട്. ബല്ലന്തും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയായി പോയല്ലോ. എന്താ ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലായത്? എന്താ മനസ്സിലായത് സഹോദരങ്ങളെ? വ്യക്തികളിലേക്ക് ഖൈറും ചെറുമൊക്കെ ചേർത്തി പറയുന്ന സമ്പ്രദായം മുസ്ലിമിന്റെ ഏർപ്പാടല്ല, അത് ശത്രുക്കളുടെ ഏർപ്പാടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഇന്ന വ്യക്തികാരന ഖൈറ്, ഇന്ന വ്യക്തികാരന ഷെറ് ഇല്ല. ഇനി ഒരു കാര്യം കൂടെ, ഇന്ന സമയം കാരണമാണ് എനിക്ക് അപലക്ഷണമുണ്ടായത് ഇല്ല, ഇന്ന മാസം കാരണമാണ് അപലക്ഷണമുണ്ടായത് പറയാൻ പറ്റൂല. അള്ളാന്റെ റസൂല് വരുന്ന കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ, അറബികൾ ചില മാസങ്ങളെ ദുശ്ശകുനമായി കണ്ടിരുന്നു. അവര് മനസ്സിലാക്കി സഫർ മാസം ഒന്നിനും പറ്റൂല, സഫർ മാസത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയൂല, ഒക്കെ അപലക്ഷണം. ഒരു കച്ചവടം തുടങ്ങാൻ കഴിയില്ല, ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് ഈ അബദ്ധ വിശ്വാസത്തിന്റെ അടിവേരറുത്തു. നബി തങ്ങൾ പറഞ്ഞു, ലാ സഫറ, സഫറിന് ഒരു ദുശ്ശകുനവുമില്ല, ഒരു ദുശ്ശകുനവുമില്ല. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു, റസൂല് കഴിഞ്ഞു, സഹാബാക്കൾ കഴിഞ്ഞു, താബിഊകൾ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ജൂതന്മാര് പണിയെടുത്തു. അവരെന്ത് ചെയ്തു എന്നറിയുമോ? ഇസ്ലാമിന്റെ പവിത്ര മാസം തന്നെ ദുശ്ശകുനമായി അവതരിപ്പിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്ക്, മുഹറം മാസം, മുഹറം ഏതാ? നാല് പവിത്ര മാസങ്ങളിൽ ഒരു മാസം. ആ മാസം തന്നെ ദുശ്ശകുനമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ആരാ ചെയ്തത്? അബ്ദുല്ലാ ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിന്റെ വേഷമണിഞ്ഞുകൊണ്ട് മുസ്ലിമുകളിലേക്ക്, ഇസ്ലാമിലേക്ക് അബദ്ധ വിശ്വാസങ്ങൾ കടത്തിക്കൂട്ടിയതിന്റെ, ആ അബദ്ധ വിശ്വാസത്തിൽപ്പെട്ട ഒന്നായിരുന്നു മുഹറമാസം ശകുനമാണെന്ന്. അതെന്ത് ചെയ്തു എന്നറിയോ? മുസ്ലിം സംഘടനകൾ ഏറ്റെടുത്തു. അല്ലേ, ഇന്ന് കേരളത്തിൽ നിന്നിറങ്ങുന്ന കലണ്ടറുകൾ പരിശോധിച്ച് നോക്കൂ, മുഹറമാസം 1 മുതൽ 10 ശകുനം. എന്തൊരു കഷ്ടമാണ്! അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടു. അതൊക്കെ ജൂതന്റെ ഏർപ്പാടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് പറഞ്ഞതായി, യുബ്ദീനി ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ എന്നെ ഉപദ്രവിക്കുന്നു. യസുബുദ്ദുഹർ, കാലത്ത് ചീത്ത പറയുന്നു അവൻ. ഇന്ന സമയം പറ്റില്ല, ഇന്ന മാസം പറ്റില്ല എന്ന് പറഞ്ഞ് മാസത്തെയും കാലത്തെയും ചീത്ത പറയുന്നു. ആനദ്ദുഹർ, ഞാനാണ് കാലം. ഉകല്ലിബുല്ലൈല വന്നഹാർ, ഞാനാണ് രാവിലെയും പകലിനെയും മാറ്റിമറിക്കുന്നത്. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും നമ്മൾ വെച്ചു പുലർത്തരുത്. അഥവാ നമുക്ക് ഒരപലക്ഷണമുണ്ടായി കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എനിക്ക് ഖൈറും ഷെറും ഒക്കെ ഉണ്ടാകുന്നത് അള്ളാന്റെ കലാ കതിറിലാണ്, അള്ളാന്റെ കതിറാണ്, അള്ളാന്റെ കലാണ്. അതല്ലേ ആറാമത്തെ വിശ്വാസം? അതല്ലേ നമുക്ക് സമാധാനം നൽകുന്നത്? ഇനി അഥവാ നമ്മുടെ മനസ്സിലേക്ക് വല്ല അപലക്ഷണവും കടന്നു വന്ന അപ്പൊരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തെങ്കിലും ഒരു അപലക്ഷണം നീ കാണുകയാണെങ്കിൽ മാത്തക്കുറവു നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരപലക്ഷണം നിന്റെ മനസ്സിൽ തോന്നുകയോ കാണുകയോ ചെയ്താൽ ഫഖുൽ, നീ പറയണം, അല്ലാഹുമ്മ പടച്ചവനെ നീയല്ലാതെ നന്മ തരുന്നവനില്ല, നീയല്ലാതെ തിന്മകളെ തടുക്കുന്നവനുമില്ല, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, നിനക്കല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ദുആയാണ്, വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ദിക്റാണ്. അല്ലാഹുവേ, ഒന്നിനും എന്റെ ജീവിതത്തിൽ ഒരു അപലക്ഷണവും ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാ ഖൈറും നിന്നിൽ നിന്ന്, എല്ലാ ഷെറും നിന്നിൽ നിന്ന്, എല്ലാ മന്ധ്യമമായി നിന്റെ വിധിയും നിന്റെ തീരുമാനങ്ങളും നിന്റെ ഖളാഉം നിന്റെ ഖദറും. അതാണ് സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത്. അത് സമാധാനം പകരുന്നതാണ്. അതിലപ്പുറം മറ്റുള്ള അബദ്ധവിശ്വാസങ്ങളിലേക്ക് കടന്നു പോകരുത്. ഇതാണ് സഹോദരങ്ങളെ മാസങ്ങളായി നമ്മൾ വിശദീകരിച്ച വിശദമായ ഈ വിഷയത്തിന്റെ പരിസമാപ്തി. നമ്മൾ പഠിക്കുക, കൂടുതൽ അറിയുക, മനസ്സിലാക്കുക. ആത്മീയ ചികിത്സ ശരിയും തെറ്റും എന്ന ആ പരമപ്രധാനമായ വിഷയം ഇന്നത്തോടുകൂടെ ഇവിടെ സമാപിക്കുകയാണ്. സഹോദരങ്ങൾ അതിന്റെ ഭാഗങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുകയും പഠിക്കുകയും കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യുക. സർവലോക പരിപാലകനായ നാഥൻ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്മ മനസ്സിലാക്കി നന്മയുടെ പാതയിൽ മുന്നേറാനുള്ള തൗഫീഖ് നമുക്കേവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച അപരാധങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിർക്കെന്ന ഗൗരവമേറിയ പാപത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത്തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.